സ്റ്റെല്ല ബെന്നി എഴുതുന്ന ലേഖനം പ്രവാചകന്റെ വേദന. കർത്താവ് തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ശക്തമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവാചകനും കർത്താവിനോടുള്ള അനുസരണത്തെ പ്രതി വേദനയുടെ വഴിയിലൂടെ കടന്നുപോയിട്ടുള്ളവരാണ്. അനുസരണത്തെ പ്രതിയുള്ള അവരുടെ സഹനം തന്നെയായിരുന്നു അവരുടെ അഭിഷേകത്തിന്റെ ശക്തി. കർത്താവ് ഒരിക്കൽ ഹോസിയ പ്രവാചകനോട് അരുളി ചെയ്തു, നീ പോയി ഒരു വേശ്യയെ വിവാഹം ചെയ്ത് അവളിൽ നിന്നും സന്തതികളെ നേടുക, കാരണം ദേശം കർത്താവിനെ പരിത്യജിച്ച് വേശ്യാവൃത്തിയിൽ മുഴുകിയിരിക്കുന്നു. ഹോസിയ 1:2. ഹോസിയ കർത്താവിനെ അക്ഷരം പ്രതി അനുസരിച്ചു. അവൻ ഗോമർ എന്നു പേരുള്ള ഒരു വേശ്യാ സ്ത്രീയെ വിവാഹം ചെയ്തു. അറിയപ്പെടുന്ന ഒരു വേശ്യയെ വിവാഹം ചെയ്യുന്നത് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അപമാനകരവും വേദനാജനകവുമായ കാര്യമാണെന്ന് വിവാഹിതരാകാൻ പോകുന്നവരും വിവാഹം ചെയ്തിട്ടുള്ളവരുമായ പുരുഷന്മാർക്കറിയാം. മാത്രവുമല്ല, ദൈവത്തിന്റെ കൽപ്പനകൾ കാത്ത് വിശുദ്ധനായി ജീവിച്ചിരുന്ന ഹോസിയയോടാണ് അന്നത്തെ അറിയപ്പെടുന്ന ഒരു വേശ്യയെ വിവാഹം ചെയ്യാൻ കർത്താവ് കൽപ്പിക്കുന്നത്. തീർച്ചയായും ആ കൽപ്പന അവന് വേദനാജനകമായിരുന്നു. എന്നിട്ടും അവനതനുസരിച്ചു അവളിൽ നിന്നും മക്കളെ നേടി. മക്കളെക്കുറിച്ചുള്ള വേദന. മക്കളെക്കുറിച്ചും ഏറെ മനോവേദന അനുഭവിക്കുവാൻ ഹോസിയ പ്രവാചകനിട വന്നിട്ടുണ്ട്. ആദ്യമായി ഒരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് ലോകത്തിലേക്കും വച്ച് ഏറ്റവും ആകർഷകവും അനുഗ്രഹീതവുമായ പേരിടാനായിരിക്കും ഏതൊരു പിതാവും മാതാവും ആഗ്രഹിക്കുക. എന്നാൽ വേശ്യയായ ഗോമറിൽ നിന്നും ലഭിച്ച തന്റെ ആദ്യജാതന് ജസ്രേൽ എന്ന് പേരിടാനാണ് കർത്താവ് ഹോസിയായോട് ആവശ്യപ്പെട്ടത്. കാരണമിതാണ്, വലിയ രക്തച്ചൊരിച്ചിൽ നടന്നിട്ടുള്ള സ്ഥലമാണ് ജസ്രേൽ. ആ രക്തച്ചൊരിച്ചിൽ നടത്തിയ യേഹുവിന്റെ കുടുംബത്തെ ഞാൻ ശിക്ഷിക്കും. ഇസ്രായേൽ ഭവനത്തിന്റെ രാജത്വം ഞാൻ അവസാനിപ്പിക്കും. ജസ്രേൽ താഴ്വരയിൽ വച്ച് ഇസ്രായേലിന്റെ വില്ല് ഞാൻ ഒടിക്കും. ജസ്രേൽ എന്ന പേര് നൽകുന്ന ഓർമ്മ ഇതാണ്. അന്യായ രക്തച്ചൊരിച്ചിൽ, കർത്താവിന്റെ പ്രതികാരം, രാജത്വത്തിന്റെ അവസാനം, ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേലിന്റെ പരാജയം. പ്രിയപ്പെട്ടവരെ, നമ്മളിൽ ആരാണ് ഇത്തരത്തിലൊരു പേര് തന്റെ കുഞ്ഞിന്, അതും തന്റെ ആദ്യജാതന് നൽകാൻ മടി കാണിക്കാതിരിക്കുക? പക്ഷേ ഹോസിയ കർത്താവിനെ അനുസരിച്ചു. വേദനയോടെയാണെങ്കിലും ആ പിതാവ് തന്റെ പുത്രന് ജസ്രേൽ എന്ന് പേരു നൽകി. കരുണ ലഭിക്കാത്തവൾ രണ്ടാമതായൊരു പെൺകുഞ്ഞിനെയാണ് ഹോസിയായ്ക്ക് ഗോമറിൽ ദൈവം നൽകിയത്. കർത്താവ് ഹോസിയായോട് പറഞ്ഞു, നീ അവൾക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടണം. ഒന്നാലോചിച്ചു നോക്കൂ, തന്റെ ഓമന പുത്രിക്ക് കരുണ ലഭിക്കാത്തവൾ എന്ന് പേരിടേണ്ടി വരുന്ന ഒരു പിതാവിന്റെയും മാതാവിന്റെയും വേദന. ആ വേദന സഹിച്ചുകൊണ്ട് തന്നെയാണ് ഹോസിയ ദൈവത്തെ അനുസരിച്ചത്. എന്റെ ജനമല്ല, കരുണ ലഭിക്കാത്തവളുടെ മുലകുടി മാറിയപ്പോൾ ഗോമർ ഗർഭം ധരിച്ച് മറ്റൊരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് ഹോസിയായോട് പറഞ്ഞു, നീ അവന് എന്റെ ജനമല്ല എന്ന് പേരിടണം, കാരണം നിങ്ങൾ എന്റെ ജനമല്ല, ഞാൻ നിങ്ങളുടെ ദൈവവുമല്ല. ഓർക്കണമേ, ദൈവത്താൽ പരിത്യജിക്കപ്പെട്ട ഒരു ജനത്തിന്റെ ഓർമ്മ ഉണർത്തുന്ന ഒരു പേരാണ് തന്റെ മൂന്നാമത്തെ സന്താനത്തിന് നൽകാൻ ഹോസിയ നിർബന്ധിതനായിത്തീരുന്നത്. പ്രവാചകൻ ദൈവത്തെ അനുസരിച്ചു, വേദനയോടെ തന്നെ അനുസരിച്ചു. തന്റെ ഇളയ പുത്രന് എന്റെ ജനമല്ല എന്ന് പേരു നൽകി. ഒന്ന് ചിന്തിക്കുക, വേദന നിറഞ്ഞ ഒരു കുടുംബജീവിതമാണ് ഹോസിയായ്ക്ക് ദൈവം നൽകുന്നത്. ഇസ്രായേൽ ജനത്തിന്റെ പാപഭാരം ഹോസിയായുടെ കുടുംബജീവിതത്തിനുമേൽ ചുമത്തിയിരിക്കുന്നത് പോലെ തോന്നും ഒറ്റനോട്ടത്തിൽ. കർത്താവ് ഹോസിയായോട് അരുളി ചെയ്തു, നീ പോയി ജാരവീഴ്ചയുള്ളവളും വ്യഭിചാരിണിയുമായ ഒരുവളെ സ്നേഹിക്കുക. മുന്തിരിയിടകൾ ഇഷ്ടപ്പെടുകയും അന്യദേവന്മാരുടെ പിറകെ പോവുകയും ചെയ്തിട്ടും ഇസ്രായേൽ ജനത്തെ കർത്താവ് സ്നേഹിക്കുന്നതുപോലെ തന്നെ പിതാവായ ദൈവത്തിന്റെ ഹൃദയവേദനയും അവിടുത്തെ സ്നേഹവും കരുണയും നിറഞ്ഞ നിലപാടുകളുമാണ് ഹോസിയായുടെ ഹൃദയത്തിന് ദൈവം പകർന്നുകൊടുക്കുന്നത്. തന്റെ വ്യക്തിജീവിതം ഒരു ബലിയായി നൽകി തന്നെ അനുസരിച്ച ഹോസിയായെയും കുടുംബത്തെയും ദൈവം പിന്നീട് സമൃദ്ധമായി അനുഗ്രഹിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് ഞാൻ ആകാശത്തിന് ഉത്തരമരുളും, ആകാശം ഭൂമിക്കും, ഭൂമി ധാന്യവും വീഞ്ഞും എണ്ണയും കൊണ്ട് ഉത്തരം നൽകും. അവ ജസ്രേലിനും ഉത്തരം നൽകും. അവനെ ഞാൻ ദേശത്ത് എനിക്കുവേണ്ടി വിതയ്ക്കും. കരുണ കാണിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. എന്റെ ജനമല്ലാത്തവനോട് നീ എന്റെ ജനമാണ് എന്ന് ഞാൻ പറയും. അവിടുന്ന് എന്റെ ദൈവമാണെന്ന് അവർ പറയും. ഹോസിയ 2:21-23 വരെ. വേദന നിറഞ്ഞ അനുസരണത്തിന്റെ പിന്നാലെ അനുഗ്രഹവും മഹത്വീകരണവുമുണ്ട്. ഹോസിയായുടെ ജീവിതം അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഹോസിയായുടെ മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വേദന നിറഞ്ഞ അനുസരണവും അതിനു പിന്നാലെ അനുഗ്രഹവും മഹത്വീകരണവും ഉണ്ടായിട്ടുണ്ട്. ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞു, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവു മരത്തിൽ കായ്കളില്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും. എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണെന്റെ ബലം. കലമാന്റെ പാദങ്ങൾക്കെന്ന പോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി. ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഹബക്കുക്ക് 3:17-19 വരെ. കടന്നു പോകേണ്ടി വന്ന ജോബിന്റെ സഹനം പോലൊരു സഹനവും അതിനുശേഷമുള്ള നീതീകരണവും മഹത്വീകരണവും ഹബക്കുക്കിന്റെ മുകളിൽ ഉദ്ധരിച്ച വചനങ്ങളിലുണ്ട്. ഇത് അന്നത്തെയും ഇന്നത്തെയും എല്ലാ കാലത്തെയും പ്രവാചകന്മാരുടെ ജീവിതത്തിലുണ്ട്. അനുസരണത്തെ പ്രതി നേരിടുന്ന ഈ സഹനങ്ങൾ ഒരു പ്രവാചകന്റെ ബലഹീനതയല്ല, കരുത്താണ്. ഈ കരുത്താണ് നിങ്ങളുടെ അഭിഷേകത്തിന്റെ ശക്തി. അതിനാൽ നീണ്ട കാലഘട്ടത്തേക്ക് പ്രതികൂലങ്ങളെയും സഹനങ്ങളെയും നേരിടുമ്പോൾ ദൈവം എന്നെ ശിക്ഷിച്ചിരിക്കുകയാണോ എന്ന് കരുതി ആശയറ്റ് നഷ്ടധൈര്യരായി പതറിപ്പോകരുത്. ദൈവമാണോ എന്നെ വിളിച്ചത്? ദൈവം എന്നെ വിളിച്ച് അഭിഷേകം ചെയ്ത് നിയോഗിച്ചിട്ടുണ്ടായിരുന്നോ? അതോ എല്ലാം എന്റെ ഒരു തോന്നിപ്പ് മാത്രമായിരുന്നോ എന്നെല്ലാം കരുതി ഭഗ്നാശരാകരുത്. എസക്കിയേൽ പ്രവാചകൻ തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനത്തിനു വേണ്ടി അവരുടെ പാപം പേറിക്കൊണ്ട് സഹിച്ച സഹനം എസക്കിയേലിന്റെ പുസ്തകം 3:22-4 അവസാനം വരെ വിവരിക്കുന്നുണ്ട്. ദീർഘനാൾ അദ്ദേഹം അത് നിർബന്ധമായി സഹിക്കുന്നു. 390 ദിവസം ഇസ്രായേലിന്റെ പാപഭാരം പേറിക്കൊണ്ട് ഇടതുവശം ചരിഞ്ഞുകിടന്നു, 40 ദിവസം യൂദയായുടെ പാപഭാരം പേറിക്കൊണ്ട് വലതുവശം ചരിഞ്ഞും കയറിനാൽ വരിഞ്ഞു മുറുക്കപ്പെട്ടവനായി കിടന്നുകൊണ്ട് പ്രവാചകൻ അത് സഹിക്കുന്നു. ഏറെ ഭയാനകമായ സഹനം. എസക്കിയേൽ പ്രവാചകൻ തന്റെ ദൗത്യവുമായി ബന്ധപ്പെട്ട് കെട്ടേണ്ടി വന്ന വിഡ്ഢിവേഷങ്ങൾ എസക്കിയേൽ 5-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സഹനങ്ങളെല്ലാം പ്രവാചകൻ ഏറ്റെടുക്കേണ്ടി വന്നത് തന്നെ ഭരമേൽപ്പിച്ച ജനത്തിന്റെ പാപം ചുമക്കൽ നിമിത്തമാണ്. അഭിനവ പ്രവാചകന്മാരെ, ദൈവശുശ്രൂഷകരെ, എസക്കിയേലിനെ ശക്തിപ്പെടുത്തിയ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ പാപം കൊണ്ടല്ലാതെ നാം സഹിക്കേണ്ടി വരുന്നതും കാരണമെന്തെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാത്തതുമായ അനേകം ദുരിതങ്ങൾ നമ്മൾ പ്രവാചക ദൗത്യം നിർവഹിക്കേണ്ട ജനത്തിന്റെയോ നമ്മുടെ കുടുംബത്തിന്റെയോ നമ്മുടെ കോൺഗ്രിഗേഷന്റെയോ ഒക്കെ പാപഭാരം വഹിക്കാനും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാനും നാം നിയോഗിക്കപ്പെട്ടതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്നതാകാം. ക്രൂശിതനായ യേശുവിനെക്കുറിച്ച് യേശയ്യാ പ്രവചനം 53:8 ഇപ്രകാരം വായിക്കുന്നു, എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആരു കരുതിയെന്ന്. അതിനാൽ ദൈവവേലയ്ക്കായി ഇറങ്ങി പുറപ്പെട്ടിട്ട് ദീർഘകാലമായി നേരിടേണ്ടി വരുന്ന സഹനങ്ങൾ നമ്മുടെ മേലുള്ള ദൈവശിക്ഷയാണെന്ന് കരുതി മനസ്സിടിഞ്ഞ് നിരാശയിലേക്ക് കൂപ്പുകുത്തി വീഴരുത്. സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു, കൊളോസോസ് 1:24 എന്നു പറഞ്ഞ പൗലോസ് അപ്പസ്തോലനെ പോലെ. നമ്മൾ വിശ്വാസത്തിൽ ദൃഢതയുള്ളവരും ഉചിതമായ കാഴ്ചപ്പാടുകൾ ഉള്ളവരുമായിരിക്കാൻ ശ്രമിക്കാം. എന്റെ എളിയ ജീവിതത്തിൽ തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിന്നും മലബാറിലേക്ക് എന്റെ ഭർത്താവ് നേതൃത്വം കൊടുത്തിരുന്ന ദൈവിക ശുശ്രൂഷയോടൊന്നു ചേരാൻ വേണ്ടി ജോലി രാജിവെച്ച് എല്ലാ സുരക്ഷിതത്വങ്ങളും ഉപേക്ഷിച്ച് പുറപ്പെടുന്ന അവസരത്തിൽ സിസ്റ്റർ ജോയാൻ CMC ആണ് എന്നെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചൊരുക്കി പറഞ്ഞയക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, സിസ്റ്ററെ, സന്ദേശമായി ഒരു വചനം കൂടി തരണേ. സിസ്റ്റർ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നു. കിട്ടിയ വചനം ഇപ്രകാരം വായിക്കാൻ തുടങ്ങി, എന്റെ മകനെ, നീ കർത്തൃ ശുശ്രൂഷയ്ക്ക് ഒരുമ്പെടുന്നുവെങ്കിൽ പ്രലോഭനങ്ങളെ നേരിടുവാൻ ഒരുങ്ങിയിരിക്കുക. നിന്റെ ഹൃദയം അവക്രവും അചഞ്ചലവുമായിരിക്കട്ടെ. ആപത്തിൽ അടിപതറരുത്. അവിടുത്തോട് വിട്ടകലാതെ ചേർന്നു നിൽക്കുക. നിന്റെ അന്ത്യദിനങ്ങൾ ധന്യമായിരിക്കും. വരുന്ന ദുരിതങ്ങളെല്ലാം സ്വീകരിക്കുക. ഞെരുക്കുന്ന ദൗർഭാഗ്യങ്ങളിൽ ശാന്തത വെടിയരുത്. എന്തെന്നാൽ സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. സഹനത്തിന്റെ തീച്ചുളയിൽ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യരും. പ്രഭാഷകൻ 1 മുതൽ 5 വരെ. കർത്തൃ ശുശ്രൂഷയ്ക്കൊരുമ്പെട്ട് തിരുവിതാംകൂറിന്റെ എല്ലാ സുരക്ഷിതത്വങ്ങളും ഉപേക്ഷിച്ച് മലബാറിന്റെ പരിമിതികളിലേക്ക് പുറപ്പെടുന്ന ഞാൻ കടന്നുപോകേണ്ടി വരുന്ന പ്രതികൂലങ്ങളെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു മുൻകണ്ട വചനത്തിൽ. ചോരത്തിളപ്പുള്ള പ്രായമല്ലേ, എനിക്ക് ആ വചനം അന്ന് തീരെ പിടിച്ചില്ല. വേറൊരു വചനം എടുത്തു തരാൻ സിസ്റ്ററിനോട് പറയാൻ നാവു പൊങ്ങിയതുമില്ല. ഞാൻ വലിയ പ്രോത്സാഹനമാണ് കർത്താവിൽ നിന്നും പ്രതീക്ഷിച്ചത്. എന്നാൽ കർത്താവ് തന്നത് കടന്നുപോകേണ്ട ദുരിതങ്ങളെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. എന്തായാലും കിട്ടിയ വചനവും ഹൃദയത്തിൽ സ്വീകരിച്ച് കൊച്ചു കുഞ്ഞിനെയും കൈകളിലെടുത്ത് ഞാൻ മലബാറിലേക്ക് പുറപ്പെട്ടു. കർത്താവ് അത്ഭുതകരമായി ഈ നീണ്ട വർഷങ്ങൾ വഴി നടത്തി. പക്ഷേ വചനത്തിൽ മുന്നറിയിപ്പ് തന്നതെല്ലാം ജീവിതത്തിൽ ആവോളം നേരിടേണ്ടി വന്നു. പലവട്ടം ഞാൻ സംശയിച്ചിട്ടുണ്ട്, ജോലിയും ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഈ ഇറങ്ങിപ്പുറപ്പെടൽ മഹാമണ്ടത്തരമായി പോയോ എന്ന്. സംശയിക്കുകയല്ല, പലവട്ടം വിശ്വസിക്കുകയും ചെയ്തു പോയിട്ടുണ്ട്. ദൈവം ഒരിക്കലും അനീതി കാണിച്ചിട്ടില്ല. ഇറങ്ങിപ്പുറപ്പെടുന്നതിന് മുൻപേ അവിടുന്ന് എന്നോട് തന്റെ വചനത്തിലൂടെ വ്യക്തമായി പറഞ്ഞിരുന്നു, ഇന്നതൊക്കെയാണ് നേരിടേണ്ടി വരിക, നല്ല സമ്മതമാണെങ്കിൽ പോന്നാൽ മതിയെന്ന്. എങ്കിലും അവിടുത്തെ അത്ഭുതകരമായ കരുതൽ എന്നെ നിരന്തരം താങ്ങി നടത്തുന്നു. ഹബക്കുക്ക് പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാനും പറയുന്നു, ഞാൻ എന്റെ കർത്താവിൽ ആനന്ദിക്കും, എന്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണെന്റെ ബലം, കലമാന്റെ പാദങ്ങൾക്ക് എന്നതുപോലെ അവിടുന്ന് എന്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. ഹബക്കുക്ക് 3:18-19.